പ്രൈസ് ദ ലോർഡ്. അറൈസ് ആൻഡ് ഈറ്റ്. നിത്യജീവന്റെ വചനങ്ങൾ എന്റെ പക്കലുണ്ടെന്ന് നമുക്ക് ഉറപ്പു തന്ന ദൈവം ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീനെന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. പ്രതികൂലങ്ങളെ ഭയക്കാതെ അവയുടെ നടുവിലും ദൈവവചനം ഹൃദയത്തിൽ ഏറ്റെടുത്തവന് തുടർ യാത്രയ്ക്ക് ആവശ്യമായ ബലവും ധൈര്യവും ലഭിക്കുന്നു. ആരെങ്കിലും ഈ പുതുവർഷം ഭയത്തിനടിമകളാണെങ്കിൽ, നിരാശയ്ക്കടിമകളായിപ്പോയെങ്കിൽ, വചനം ഭക്ഷിച്ച് ധൈര്യപ്പെടുക. ഭയത്തിന്റെ ചുറ്റുപാടുകളെ അതിജീവിക്കുക. അതെപ്രകാരമെന്ന് 1 രാജാക്കന്മാർ 19:5 ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. അങ്ങനെ അവൻ എഴുന്നേറ്റ് തിന്നുക എന്ന വാക്ക് കേട്ടു. 1 രാജാക്കന്മാർ 19:5 ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ക്രിസ്തു ഭക്തനായിരുന്നു മോശവത്സല. അനേകം ക്രിസ്തീയ ഗാനങ്ങൾ അദ്ദേഹം ക്രൈസ്തവ സഭകൾക്ക് നൽകിയിട്ടുണ്ട്. ഈ പാട്ടുകളിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയ സന്ദേശത്തിന് ഇന്നും മങ്ങലേറ്റിട്ടില്ല. മോശവത്സലം കാളവണ്ടിയിൽ സഞ്ചരിച്ചാണ് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഒരു ദിവസം ഒരു പരസ്യയോഗത്തിനായി പോകുമ്പോൾ ധാരാളം പേർ കൂടി നിൽക്കുന്നത് കണ്ട് വണ്ടി നിർത്തി. അവിടെ അദ്ദേഹം കണ്ട കാഴ്ച, മന്ത്രവാദം ചെയ്ത ഒരാൾ കുഴിച്ചിട്ടത് മറ്റൊരു മന്ത്രവാദി തുള്ളിയെടുക്കുവാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് സുവിശേഷം പറയുവാൻ ഏറ്റവും നല്ല സമയമാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭയപ്പെടാതെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് അവിടെ നിന്ന് സത്യസുവിശേഷം വിളിച്ചു പറഞ്ഞു. മനുഷ്യനെ ഭയപ്പെടുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായി ഈ മന്ത്രവാദത്തെ ഉപേക്ഷിപ്പീൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ദൈവവചനം സ്വീകരിക്കുക. അതിനായി ഏവരെയും വിശുദ്ധ ദിവസം തന്റെ ആലയത്തിലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്തു. ചെയ്യുന്നത് തെറ്റാണെന്ന് പറയണമെങ്കിൽ ധൈര്യമുള്ളവന് മാത്രമേ സാധിക്കുകയുള്ളൂ. ധൈര്യം ലഭിക്കുന്നത് ഭയം മാറിപ്പോകുമ്പോഴാണ്. ആ ധൈര്യം എങ്ങനെ ലഭിക്കും? ദൈവം തന്റെ പരിശുദ്ധാത്മാവാൽ ഒരു വ്യക്തിക്ക് നൽകുന്നതാണ് ധൈര്യം. അടുത്ത ഞായറാഴ്ച തന്റെ ആലയത്തിലേക്ക് ഈ മന്ത്രവാദം കണ്ടുകൊണ്ട് നിന്ന് അത്രയും പേരെ ക്ഷണിക്കണമെങ്കിൽ അദ്ദേഹത്തിൽ ദൈവം കൊടുത്ത ധൈര്യമാണ്. ആ അടുത്ത ഞായറാഴ്ച എല്ലാവരെയും ക്ഷണിച്ചപ്പോൾ തന്നെ ഞായറാഴ്ച ദിവസം എല്ലാവരും ഇത് കേൾക്കാനെത്തി. മന്ത്രവാദത്തെക്കാൾ വലിയ ശക്തിയുള്ള എന്താ ഇങ്ങേരുടെ കയ്യിലുള്ളതെന്ന് അറിയാനാ അവര് വന്നത്. ആരാധനയിൽ എത്തിയവർ അവിടെ കേട്ട വചനം കേട്ടു കഴിഞ്ഞപ്പോൾ സ്തോത്രം പറഞ്ഞു. അങ്ങനെ മന്ത്രശക്തി ഏറ്റെടുത്ത് തുള്ളിയ വ്യക്തി മുതൽ അവിടെ കാഴ്ചക്കാരായി നിന്നവർ വരെ ദൈവത്തെ അംഗീകരിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തു. വചനം ഹൃദയത്തിൽ ഏറ്റെടുത്ത് ശത്രുവിനെ ഭയന്ന് ഓടിപ്പോകുന്നവരായി തീരാതെ വചനം വിളമ്പിയ ദൈവദാസനെ പോലെ ആവോളം വചനം ഉള്ളിലേറ്റിട്ട് ആ പ്രകാശം അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് ധൈര്യം വരണം. അതിനായി ദൈവവചനത്തെ നമുക്ക് ആശ്രയിക്കാം. 1 രാജാക്കന്മാർ 19:5 അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് തിന്നുക. ചില അപ്രതീക്ഷിത സംഭവങ്ങളും ഭയം നമ്മിൽ ഉളവാക്കാം. അവിശ്വാസം, ഭയം ഇവയെല്ലാം കൊണ്ടുവരുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങളാണ്. ഈ ഭയവും അവിശ്വാസവും ഉള്ള വ്യക്തിയിലാണ് നിരാശ പെട്ടെന്ന് കടന്നു വരുന്നത്. ഇവിടെ പ്രവാചകൻ ഇസബേൽ എന്ന സ്ത്രീയെ ഭയന്നാണ് ഓടിയത്. ആ സ്ത്രീയെ ഭയന്നതാണ് ഏലിയാവെന്ന പ്രവാചകനിൽ നിരാശ കൊണ്ടുവന്നത്. ധൈര്യത്തോടെ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ ഇസബേൽ എന്ന സ്ത്രീയെ ഭയക്കുവാൻ കാരണമായി തീർന്നു. ഇസബേലിലെ പ്രവാചകന്മാരെ കൊന്ന ഏലിയാവിനെ അവരിൽ ഒരുവനെ പോലെ ആക്കും എന്ന് ദൂതൻ മുഖേന അറിയിച്ചപ്പോഴാണ് ഏലിയാവിന് ഭയം കടന്നു വന്നത്. ജീവരക്ഷയ്ക്കായി ഓടുവാൻ തീരുമാനിച്ചു. തന്റെ ജീവൻ നിലനിർത്തുന്നത് യഹോവയാണ് എന്ന വിശ്വാസവും ധൈര്യവും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഭയം അവിടെ വരികയില്ലായിരുന്നു. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ നമുക്കിത് കാണാവുന്നതാണ്. എന്നാൽ എബ്രായ ബാലന്മാരെ നമുക്കൊന്ന് നോക്കാം. നെബുക്കദ്നേസറിനോട് അവർ പറഞ്ഞതുപോലെ ഏലിയാവ് ഇസബേലിനോട് പറഞ്ഞിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. ആ പറയാൻ നിന്നെയും കൊല്ലുമെന്ന് പറയാൻ വന്ന ദൂതനോട് എബ്രായ ബാലന്മാർ പറഞ്ഞ വാക്ക്, ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങളുടെ ദൈവത്തെ തള്ളിപ്പറയത്തില്ല എന്ന് പറയാനുള്ള ധൈര്യം ആ എബ്രായ ബാലന്മാർക്കുണ്ടായിരുന്നത് പോലെ ഏലിയാവിന് ഉണ്ടായിരുന്നു എങ്കിൽ ജീവന് വേണ്ടി പേടിച്ചോടേണ്ടിയ കാര്യം വരികയില്ലായിരുന്നു. എബ്രായ ബാലന്മാർക്ക് ഭയമോ നിരാശയോ ഇല്ലായിരുന്നു. കാരണം ഭൗതിക നിയമത്തെക്കാൾ സ്വർഗീയ നിയമത്തെ അനുസരിക്കുന്നതാണ് ഏറെ നന്നെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ദാനിയൽ പ്രവചന 3-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ നോക്കിയാൽ നമുക്കത് കാണാവുന്നതാണ്. അപ്പം ഭൂമിയിലെ നിയമങ്ങളെ അല്ല, പ്രത്യേകിച്ച് ദൈവമക്കൾ എന്ന് അഭിമാനിക്കുന്നവർ ഇന്ന് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ്. ഭൗതിക നിയമങ്ങൾ പലപ്പോഴും മാറാം, ഭരണകർത്താക്കൾ മാറുന്നതനുസരിച്ച് നിയമങ്ങൾ മാറാം. എന്നാൽ സ്വർഗത്തിലെ നിയമത്തിന് ഒരു മാറ്റവും ഇല്ലാത്തതാണ്. അചഞ്ചലനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നാമും എങ്ങനെ വേണം സ്വർഗത്തിലെ നിയമം അനുസരിക്കുന്നവരായിരിക്കണം. സ്വർഗത്തിലെ നിയമം അനുസരിക്കുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളത് സ്വർഗത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഈ പുതുവർഷം ഒരു തീരുമാനമെടുക്കുക. ഈ ഭൂമിയിൽ ആരെല്ലാം എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവന്നാലും എന്റെ ദൈവം പറഞ്ഞതല്ലാതെ ഞാൻ ഒന്നും എന്റെ ജീവിതത്തിൽ ചെയ്യത്തില്ല എന്നുള്ള ഒരു തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. യഹോവയ്ക്ക് വേണ്ടി വീറോട് നിന്നിരുന്ന പ്രവാചകനാണ് നിരാശയിൽ വീണിപ്പോൾ ചൂരച്ചെടിയുടെ തണലിൽ എത്തിയിരിക്കുന്നത്. അവിടെ കിടന്നുകൊണ്ട് പറയുകയാണ്, മതി യഹോവേ എന്ന പ്രാർത്ഥന. മതി യഹോവേ, മതി യഹോവേ, ഇത് നിരാശയുടെ വാക്കുകളാണ്. അവന്റെ നിരാശയുടെ ആഴം വ്യക്തമാക്കുന്ന പ്രാർത്ഥനയാണ്. ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്നവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെ ആകുമെന്ന് യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ കാണാം. നിരാശ ദൈവമക്കളിൽ കൊണ്ടുവരുന്ന സാത്താനാണ്. നമ്മളെ കൊണ്ട് മതി എന്ന് പറയിപ്പിക്കാനാണ് സാത്താന്റെ തന്ത്രങ്ങൾ. ഏലിയാവ് തന്റെ നിരാശയിലും പ്രാർത്ഥിച്ചു, മതി യഹോവേ, ഞാൻ മാത്രമേ നിന്നുള്ളൂ നിനക്ക് വേണ്ടി എന്ന് പറയാനുള്ള വാക്ക് ഏലിയാവിന്റെ വായിൽ വന്നത് അവന്റെ നിരാശയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. എന്നാൽ അവനെ ഏലിയാവിനെ ദൈവം കണ്ടു. ജീവരക്ഷയ്ക്കായി ഓടിത്തളർന്നവന്റെ ക്ഷീണം മാറ്റുവാൻ സ്വർഗീയ അപ്പവും വെള്ളവും നൽകുവാൻ ദൈവം തന്റെ ദൂതനെ അയച്ചു. സ്നേഹത്തോടെ ഉള്ള ഒരു തട്ട് അല്ലെങ്കിൽ ദൂതന്റെ തലോടൽ അവനെ എഴുന്നേൽപ്പിച്ചു. പലപ്പോഴും നിരാശയിൽ കിടക്കുന്ന നമുക്ക് ഒരു തട്ട് ആവശ്യമാണ്, ഒരു തലോടൽ ആവശ്യമാണ്. ദൂതൻ തട്ടിയാൽ അതൊരു തലോടലാ. എന്തിനാ നമ്മളെ തട്ടുന്നത്? നമ്മൾ എഴുന്നേൽക്കാന്. ആ നിരാശയിൽ ആണ്ടുകൂടി കിടക്കേണ്ടുന്നവരല്ല. എഴുന്നേറ്റാലേ ഭക്ഷിക്കാനൊക്കും. ആദ്യം ഭക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ക്ഷീണവും ഭയവും മൂലം സ്വല്പമേ ഭക്ഷിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കിയതിനാലായിരിക്കാം രണ്ടാമതും ഭക്ഷണം കൊണ്ടുവന്നു. എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്രയുള്ളതാ. നമ്മുടെ മരുഭൂമി യാത്രയ്ക്ക് ആവശ്യമായ ഭക്ഷണത്തിന്റെ അളവ് കൃത്യമായി അറിയാവുന്നവനാണ് നമ്മുടെ ദൈവം. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്, ഒന്നവന് കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിന് മനസ്സിലായി അവന്റെ ദൂരയാത്രക്കുള്ള ഭക്ഷണം അവൻ എടുത്തില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് രണ്ടാമതും ഭക്ഷണവും വെള്ളവും കൊടുത്തു വിട്ടത്. അവൻ ചെയ്യേണ്ട, അവനെ കൊണ്ട് ചെയ്യിക്കേണ്ട, ജോലിയുടെ ഉത്തരവാദിത്വത്തിന്റെ ദൈർഘ്യം എങ്ങനെയെന്നും അതിന്റെ ശക്തി എത്രയെന്നും ദൈവത്തിന് അറിയാമെന്നത് കൊണ്ട് അവനു വേണ്ടിയ ഭക്ഷണം നൽകുവാൻ ദൈവം മതിയായവനായിരുന്നു. ഈ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ ലോകത്തിൽ ഒരു ദൈവ പൈതൽ മുമ്പോട്ട് യാത്ര ചെയ്യണമെങ്കിൽ അവൻ ആത്മശക്തി എത്രത്തോളം വേണമെന്ന് ദൈവത്തിനറിയാം. ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി, ദൈവം നമുക്ക് തരും, ആവശ്യത്തിനുള്ള ഭക്ഷണം നമുക്ക് തരും, നമ്മുടെ ജീവിതയാത്രയ്ക്ക് ആവശ്യമായ ആരോഗ്യവും ബലവും ധൈര്യവും എല്ലാം തരും. അവന്റെ ഭക്ഷണം നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഒരു കാര്യം വേണം, നീ എഴുന്നേൽക്കണം, തിന്നുവാൻ നിനക്ക് മനസ്സ് വേണം. ഭക്ഷണം നിന്റെ മുമ്പിൽ വന്നാലും നീ തിന്നെങ്കിൽ മാത്രമേ നിനക്ക് അതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ. ദൂരയാത്രയ്ക്ക് ആവശ്യമായ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. നീ ഉറങ്ങുന്നതിന് മുമ്പ് നിനക്ക് ഒത്തിരി ദൂരെ യാത്ര ചെയ്യാനുണ്ട്. യാത്രയുടെ ദൂരം എത്ര എന്ന് നീ അറിയുന്നില്ല. എന്നാൽ അറിയാവുന്ന ദൈവം അതിനാവശ്യമായ ഭക്ഷണം നിനക്ക് കൊണ്ടുതരും. പക്ഷെ ഒരു കാര്യം നീ ചെയ്യേണ്ടുന്നത്, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് ആ ഭക്ഷണം കഴിക്കുവാനുള്ള മനസ്സ് കാണിക്കണം. നമുക്ക് ആവശ്യമുള്ള ദൈവവചനം തക്ക സമയത്ത് കണ്ണിൽപ്പെടുന്നതും ചിന്തയിൽ കൊണ്ടുവരുന്നതും വായിൽ തരുന്നതും എല്ലാം ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് മാത്രമാണ്. ദൈവമക്കൾക്ക് ആവശ്യമുള്ള ഭക്ഷണം ഈ ഭയാനകമായ ലോകത്തിൽ തരുന്നത് ദൈവമാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി നൽകുന്നവനാണ്. എത്ര കഠിനമായ നിരാശയിലാണ് നിങ്ങളെങ്കിലും മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ആശ്വാസദായകൻ നിങ്ങൾക്കുള്ള ഭക്ഷണവുമായി എത്തും. നമ്മുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ അറിയുക മാത്രമല്ല, തന്റെ ദൃഷ്ടി നമ്മെ അനുഗമിക്കുകയും ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, 1 യോഹന്നാൻ 4:16 ഒന്ന് വായിക്കാം. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് നമുക്കവിടെ കാണാം. ദൈവവചനം തികഞ്ഞ സ്നേഹമുള്ളവരാക്കി തീർക്കുമ്പോൾ നമ്മിലെ ഭയത്തെ ആത്മധൈര്യം കീഴ്പ്പെടുത്തുന്നു. ഭയവും ധൈര്യവും ഇടകലർന്നതാണ് മനുഷ്യ ജീവിതം. ഭയമുണ്ടാകുമ്പോൾ ധൈര്യം മാറിപ്പോകുന്നത് പോലെ ധൈര്യമുണ്ടാകുമ്പോൾ ഭയം മാറിപ്പോകുന്നു എന്ന് മറക്കരുത്. ധൈര്യമുണ്ടാകുമ്പോൾ ഭയം മാറിപ്പോകുന്നു. ധൈര്യത്തിന്റെ ശക്തി ഭയത്തെ അകറ്റുന്നു. ദൈവവചനം കണ്ടെത്തി ആവോളം ഭക്ഷിച്ചാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വാഗ്ദത്തം നമ്മെ ബലപ്പെടുത്തും. ദൈവവചനം ഭക്ഷിക്കുന്നവന് ആത്മീയവും ഭൗതികവുമായ നന്മ ലഭിക്കുന്നു. ഈ പുതുവർഷം ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് ശക്തിയുള്ള ആത്മീയ ആഹാരം ഭയമില്ലാതെ മറ്റുള്ളവർക്ക് വിളമ്പുവാൻ മോശവത്സലത്തെ പോലെ നമുക്കും കഴിയട്ടെ. ഈ മരുഭൂമി യാത്രയിൽ തളരാതെ വചനം ഭക്ഷിക്കുക, ദൈവ സാന്നിധ്യം അനുഭവിക്കുക. ഈ 2020 അനുഗ്രഹത്തിന്റെ വർഷമാകുവാൻ ആവോളം വചനം സ്വീകരിക്കുക. ദൈവം അതിനായി നിങ്ങളെ ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളിയ കർത്താവെ, ദൈവവചനമാകുന്ന ആത്മീയ ഭക്ഷണത്തിനായി സ്തോത്രം. ഈ ആത്മീയ ഭക്ഷണം ഭക്ഷിച്ച് തൃപ്തരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉറപ്പും വിശ്വാസവും ഉള്ളവരായി ധൈര്യത്തോടെ ഈ പുതുവർഷത്തെ അഭിമുഖീകരിക്കാൻ സഹായിക്കണമേ. ഭയം ഞങ്ങളെ കീഴ്പ്പെടുത്താതെ ധൈര്യം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ ആത്മീയ ധൈര്യം ഭയത്തെ കീഴ്പ്പെടുത്തുന്നതാകുവാൻ വചനം കണ്ടെത്തി ഭക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ. ആമീൻ. bible.com.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലെസ് യു.